വ്യക്തിബോധത്തിൽ നിന്നും മഹാബോധത്തിലേക്ക് എന്ന പുസ്തകത്തിലെ 10-ാം അധ്യായം. വേദനയിൽ നിന്നും നിത്യമായ മോചനം. ചോദ്യം 59. ശിഷ്യൻ: ഭ്രമ വിഭ്രമ മതിഭ്രമ വികാരാനുഭവങ്ങളെ എങ്ങനെ ഇല്ലാതാക്കി ജാഗ്രത് എന്ന സ്വപ്ന സമാനമായ ഭ്രമത്തിൽ നിന്ന് തുര്യത്തിലേക്ക് ഉണരാം? മാസ്റ്റർ: ഇതിന്റെ ഉത്തരം ഞാൻ നേരത്തെ നൽകിയതാണ്, എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കാം. ആദ്യം, സ്വതന്ത്രമായി നിലനിൽക്കാനുള്ള പണം സമ്പാദിക്കുക. നിലനിൽക്കാൻ മറ്റുള്ളവനെ ആശ്രയിക്കുന്നവന് ജാഗ്രത്തിൽ നിന്നും തുര്യത്തിലേക്ക് ഉണരാൻ സാധ്യമല്ല. ശക്തമായ ശ്രദ്ധ കൊണ്ട് ബുദ്ധിയെ സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമാക്കി വസ്തുനിഷ്ഠതയോടെ സ്വന്തം ജീവിത സംഭവങ്ങളെ പരിശോധിക്കാൻ പഠിക്കുക. യാതൊരു കാരണവശാലും മറ്റു വ്യക്തികളെക്കുറിച്ചോ വസ്തുക്കളെക്കുറിച്ചോ സൂക്ഷ്മമായി പഠിക്കുകയോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടുകയോ ചെയ്യരുത്. മറ്റുള്ളവർ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ക്ഷമയോടെ സഹിക്കുകയും ആ സാഹചര്യം ഉപേക്ഷിച്ച് മറ്റൊരിടത്തേക്ക് പോകുകയോ ചെയ്യുക. ഒരു തരത്തിലുമുള്ള മതവിശ്വാസങ്ങൾക്ക് വിധേയനാകരുത്. അപ്പോൾ വിഭ്രമ മതിഭ്രമ വികാരങ്ങൾ ജീവിതത്തിന് ആവശ്യമില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. ആധുനിക ഭൗതിക ശാസ്ത്രത്തിന്റെ കണ്ടെത്തലുകൾ ഉപയോഗപ്പെടുത്തി എല്ലാ ആത്മീയ വിശ്വാസങ്ങളും ആചാരങ്ങളും അതീന്ദ്രിയാനുഭവങ്ങളും അസത്യമെന്ന് കണ്ടെത്തി തള്ളിക്കളയാൻ കഴിയും. സ്വന്തം മനസ്സിൽ തനിയെ ഉയർന്നു താഴുന്ന എല്ലാവിധ നെഗറ്റീവ് വികാരങ്ങളെയും സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടിരുന്നാൽ സന്തോഷകരവും സുഖകരവുമായ ജീവിതത്തിന് ഈ വികാരങ്ങൾ എതിരാണെന്ന് മാത്രമല്ല, ജീവിതത്തെ ദുഃഖത്തിലേക്കും വേദനയിലേക്കും നയിക്കുന്നതിൽ ഇവയുടെ പങ്ക് അപാരമാണെന്ന് കണ്ടെത്തുകയും ചെയ്യും. വിഭ്രമ വികാരങ്ങളെ സദാസമയവും നോക്കിക്കൊണ്ടിരുന്നാൽ വ്യക്തിബോധം വ്യക്തിത്വം നഷ്ടപ്പെട്ട് സാക്ഷിയായി മാറാൻ തുടങ്ങും. എന്നാൽ വിഭ്രമ വികാരങ്ങൾക്ക് സ്വയം നിർണയ ശേഷി ഉള്ളതിനാൽ മേൽപ്പറഞ്ഞവയൊന്നും പ്രായോഗികമാക്കാൻ അത്രയ്ക്ക് എളുപ്പം ആർക്കും തന്നെ കഴിയുകയില്ല. ബോധശാസ്ത്ര ബ്രഹ്മചര്യത്തിൽ നിന്നും ലഭിക്കുന്ന വീര്യം അഥവാ മിസ്റ്റിക് ഊർജം കൊണ്ട് മാത്രമേ ശക്തമായ ശ്രദ്ധയും ശരിയായ ഓർമ്മയും തിരിച്ചറിവും ബുദ്ധിയുമെല്ലാം ബോധം ഉയർത്തുന്നതായി ഉപയോഗപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഞാൻ എന്ന അഹങ്കാരത്തെയും എന്റേത് എന്നുള്ള മമതാബന്ധത്തെയും ഇല്ലാതാക്കാനും നശ്വരതയെ അനുഭവിക്കാനും ഉള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ ബോധശാസ്ത്ര ബ്രഹ്മചര്യത്തിൽ നിന്നുള്ള മിസ്റ്റിക് ഊർജം ആവശ്യമാണ്. അങ്ങനെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമായ ആഗ്രഹങ്ങളുടെ വികാരങ്ങളായ ബ്രഹ്മവികാരത്തിലേക്ക് ബോധം ഉയരുന്നു. വിഭ്രമ മതിഭ്രമ വികാരങ്ങളിൽ നിന്നും പുറത്തുകടക്കാൻ കഴിവുള്ള ഈ ബോധത്തിന് ബ്രഹ്മവികാരങ്ങളുടെ ആപേക്ഷിക യാഥാർത്ഥ്യം അഥവാ നശ്വരത എളുപ്പം ബോധ്യപ്പെടുകയും അദ്വൈതാനുഭവം എന്ന തുരിയാവസ്ഥയിലേക്ക് ബോധം ഉണരുകയും ചെയ്യും. മിസ്റ്റിക് ഊർജം ഇല്ലാതെ ബോധം ഉയരുകയില്ല. ബോധം ഉയരാതെ ഉണരാൻ സാധ്യമല്ല. അതിനാൽ പരിശ്രമം മുഴുവനും ബോധം ഉയരാൻ മാത്രമേ ഉപകരിക്കൂ. ജാഗ്രത് എന്ന ഭ്രമത്തിൽ നിന്നും ഉണരുന്നത് സ്വപ്നത്തിൽ ഉണരുന്നത് പോലെ തനിയെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. ബുദ്ധിക്ക് അതിൽ യാതൊരു സ്വാധീനവുമില്ല. എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് ഉണരുമെന്ന് കണ്ടുപിടിക്കുക സാധ്യമല്ല. ചോദ്യം 55. ശിഷ്യൻ: ഒരു വ്യക്തിബോധം മുക്തി നേടിപ്പോയാലും മറ്റ് വ്യക്തിബോധങ്ങൾ ഉണ്മയും അതിന്റെ അനുഭവങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അപ്പോഴും ഏകസത്യമായ ബോധം തന്നെയല്ലേ അതനുഭവിക്കുന്നത്? മാസ്റ്റർ: ഒരു വ്യക്തി തന്റെ ഉറക്കത്തിൽ പ്രപഞ്ചത്തെയും അതിലെ ജീവജാലങ്ങളെയും തനിക്ക് പരിചയമുള്ള വ്യക്തികളെയും സ്വപ്നം കണ്ടുണർന്നാൽ സ്വപ്നത്തിൽ കണ്ട പ്രപഞ്ചത്തെയും വ്യക്തികളെയും ജാഗ്രതയിൽ കണ്ടാൽ പോലും സ്വപ്നത്തിലെ അനുഭവങ്ങളെ അയാൾ അംഗീകരിക്കുകയില്ല. അതായത്, സ്വപ്നത്തിൽ കണ്ട കൂട്ടുകാരന് 50,000 രൂപ കടം കൊടുത്തു എന്ന് കണ്ട് എഴുന്നേൽക്കുന്നയാൾ ജാഗ്രത്തിലെ അതേ കൂട്ടുകാരനോട് പണം തിരിച്ചു നൽകാൻ ആവശ്യപ്പെടുകയില്ല. കാരണം ഒരു ബോധതലത്തിലെ അനുഭവം ആ ബോധതലം വിട്ട് മറ്റൊരു ബോധതലത്തിലേക്ക് പോകുമ്പോൾ ഇല്ലാത്തതായിരുന്നുവെന്ന് എല്ലാവരും അംഗീകരിക്കും. അതുപോലെ ഒരു വ്യക്തിബോധം ജാഗ്രത് എന്ന ബോധതലത്തിൽ നിന്നും ഉണർന്ന് തുര്യം എന്ന ബോധതലത്തിൽ എത്തുമ്പോൾ അവിടെ തന്നെ അല്ലാതെ മറ്റൊന്നിനെയും യാഥാർത്ഥ്യമായി കാണാനോ അനുഭവിക്കാനോ കഴിയുകയില്ല. അതിനാൽ ഈ ചോദ്യം ആ ബോധതലത്തിൽ ചോദിക്കാൻ സാധ്യമല്ല. എന്നാൽ ഏകമായ ബോധം പലതാണെന്ന് ഭ്രമിക്കുകയും ഭ്രമം യാഥാർത്ഥ്യമാണെന്ന് കരുതുകയും ചെയ്യുന്ന ജാഗ്രത്തിൽ ഈ ചോദ്യത്തിന് വ്യക്തമായ ഉത്തരവുമില്ല. ഒരേ സംഭവം കുറെ പേർ ഒരുപോലെ അനുഭവിക്കുന്നു എന്ന് കരുതി അത് എല്ലാവർക്കും യാഥാർത്ഥ്യമായി അനുഭവപ്പെടണമെന്ന് നിർബന്ധമില്ല. നശ്വരത അനുഭവം ഉള്ളവന് ഒരു സംഭവത്തിലും യാഥാർത്ഥ്യത അനുഭവിക്കാൻ കഴിയുകയില്ല. നശ്വരത അനുഭവമാകാത്തവന് എല്ലാ സംഭവങ്ങളും യാഥാർത്ഥ്യമാണെന്ന് അനുഭവപ്പെടും. അനുഭവം അനുഭവിക്കുന്നവന് മാത്രം സ്വന്തമാണ്. അതിനാൽ അനുഭവിക്കുന്നവൻ മാത്രമാണ് യാഥാർത്ഥ്യം, അല്ലാതെ അനുഭവങ്ങൾക്ക് കാരണമായ വ്യക്തികളും വസ്തുക്കളുമല്ല യാഥാർത്ഥ്യം. അനുഭവങ്ങൾക്ക് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. തന്റെ കൂട്ടുകാരനെ രോഗം ബാധിച്ചുവെന്ന് സ്വപ്നം കണ്ടുണരുന്ന ഒരാൾക്ക് ഉണർന്ന് കഴിയുമ്പോൾ കൂട്ടുകാരനെ രോഗം ബാധിച്ചുവെന്ന് തെളിയിക്കാൻ കഴിയുമോ? തീർച്ചയായും ഇല്ല. കാരണം ഇല്ലാത്തത് ഉണ്ട് എന്ന തോന്നലാണ് സ്വപ്നം. അതുപോലെ നശ്വരമായ വസ്തുക്കളും ജീവനും നശിക്കുന്നുവെന്നും വേദനിക്കുന്നുവെന്നും കണ്ടാലും ജാഗ്രത്തിൽ നിന്ന് ഉണർന്നവന് അത്തരം അനുഭവങ്ങൾ ഉണ്ടായി എന്ന് അംഗീകരിക്കുവാൻ സാധ്യമല്ല. കാരണം തുര്യത്തിൽ മറ്റുള്ളവർ ഇല്ല, ഏകമായ ബോധം മാത്രമേ ഉള്ളൂ. ചോദ്യം 56. ശിഷ്യൻ: ജീവിച്ചിരിക്കെ അദ്വൈതാനുഭവത്തിൽ എത്തുന്ന ഒരു മുക്തൻ തന്റെ ദേഹത്തെയും പ്രപഞ്ചത്തെയും മറ്റുള്ളവരെയും യാഥാർത്ഥ്യമായി അംഗീകരിച്ച് ജീവിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, അയാൾ മോക്ഷമാർഗം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുകയും മറ്റുള്ളവരെ വേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതിന്റെ അർത്ഥം അയാൾ ജാഗ്രത് യാഥാർത്ഥ്യമായി അംഗീകരിക്കുന്നു എന്നല്ലേ? മാസ്റ്റർ: ഏത് ബോധതലത്തിലാണോ നാം അനുഭവങ്ങളെ അറിയുന്നത്, ആ ബോധതലത്തിൽ അനുഭവങ്ങളെല്ലാം ഉള്ളതും യാഥാർത്ഥ്യവും ആയിരിക്കും. സ്വപ്നത്തിൽ ആയിരിക്കുമ്പോൾ സ്വപ്നാനുഭവങ്ങളെല്ലാം യാഥാർത്ഥ്യവും യാഥാർത്ഥ്യം തന്നെയായിരിക്കും. മാത്രമല്ല, ചില അനുഭവങ്ങൾ സ്വപ്നത്തിന്റെ ബോധതലത്തിൽ നിന്ന് ജാഗ്രത്തിന്റെ ബോധതലത്തിലേക്ക് നീണ്ടുപോകാറുമുണ്ട്. കിടക്കയിൽ മൂത്രം ഒഴിക്കുക, സ്കലനം സംഭവിക്കുക, ഉറക്കെ സംസാരിക്കുക, കരയുക, എഴുന്നേറ്റ് നടക്കുക, ഇവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളാണ്. സ്വപ്നത്തിലെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമല്ല എന്ന് മനസ്സിലാക്കുന്നത് ജാഗ്രത്തിലേക്ക് ഉണരുമ്പോഴാണ്. അതുപോലെ ജാഗ്രത്തിൽ നിന്നും തുര്യത്തിലേക്ക് ഉണരുമ്പോഴാണ് ജാഗ്രത്തിലെ യാഥാർത്ഥ്യം നശ്വരമായിരുന്നു എന്ന് അനുഭവപ്പെടുന്നത്. ജാഗ്രത്തിലെ യാഥാർത്ഥ്യാനുഭവത്തിന് ശക്തിയും ആഴവും ദൈർഘ്യവും വളരെ കൂടുതൽ ആയതിനാൽ നശ്വരതയെ നശ്വരമെന്ന് അനുഭവിക്കാൻ എളുപ്പം കഴിയുകയില്ല. ജാഗ്രത്തിൽ നിന്നും തുര്യത്തിലേക്ക് ഉണരുമ്പോഴാണ് തന്റെ ബോധത്തിന് തന്റെ ദേഹവും പ്രപഞ്ചവുമായി യാതൊരുവിധ ബന്ധവുമില്ല എന്ന് അനുഭവപ്പെടുന്നത്. നശ്വരമായ ഏത് വസ്തുവിനും സ്വാഭാവികമായി നശിക്കാൻ ഒരു കാലപരിധിയുണ്ട്. അത് സ്വന്തം ദേഹത്തിനും ബാധകമാണ്. ദേഹം മരിക്കുന്നതുവരെ കാത്തിരുന്നാൽ മാത്രമേ തുര്യാനുഭവം പൂർണ്ണമാകുകയുള്ളൂ. സ്വപ്നത്തിലെ അനുഭവം ജാഗ്രത്തിലേക്ക് നീണ്ടുപോകുന്നത് പോലെയാണ് തുര്യത്തിലേക്ക് ഉണർന്ന മുക്തന്റെ ദേഹം ഒരു ഭാരമായി മരണം വരെ തുര്യത്തിലേക്ക് നീണ്ടു നിൽക്കുന്നത്. അതിനാൽ മരണം വരെ ദേഹത്തെ നിലനിർത്താൻ ജീവൻ മുക്തന് ജാഗ്രത്തിലെ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കുന്നതായി അഭിനയിക്കേണ്ടി വരും. ബോധത്തെ ഉപയോഗപ്പെടുത്തി 750 കോടിയിൽ പരം ദേഹങ്ങൾ പല രീതിയിൽ ഓരോ നിമിഷവും വേദനയും ദുഃഖവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേദന അനുഭവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ ദേഹവും ബോധത്തിലെ ക്യാൻസറാണ്. അത്തരം ദേഹങ്ങൾ എത്രത്തോളം കുറയുന്നുവോ അത്രത്തോളം ബോധത്തിന്റെ വേദന കുറയുകയാണ്. നമ്മുടെ ദേഹത്തിൽ 10 മുറിവുകൾ ഉണ്ടെങ്കിൽ അതിൽ 5 എണ്ണം സുഖം പ്രാപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആശ്വാസം പോലെയാണത്. ബോധത്തിലുയർന്ന് മോക്ഷാനുഭവം എന്തെന്ന് അനുഭവിക്കുന്നവന് മാത്രമേ ഇതിന്റെ രഹസ്യം പിടികിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് ബോധോദയം ലഭിച്ച മുക്തൻ തന്റെ ശേഷിക്കുന്ന ജീവിതം മറ്റുള്ളവരെ മോക്ഷത്തിലേക്ക് നയിക്കാൻ ഉപയോഗപ്പെടുത്തുന്നത്. അത് അയാളുടെ നന്മബോധമോ ഔദാര്യമോ അനുകമ്പയോ അല്ല, അത് അയാളുടെ ഉയർന്ന ബോധത്തിലുള്ള ജീവിത രീതിയാണ്. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഭവിക്കുന്നവൻ അല്ലാതെ മറ്റൊരു യാഥാർത്ഥ്യമില്ല. മറ്റുള്ളവർ അനുഭവിക്കുന്നു എന്നത് ഒരുവന്റെ അറിവ് മാത്രമാണ്. എന്റെ വിശപ്പ് എനിക്ക് യാഥാർത്ഥ്യം, മറ്റൊരാളുടെ വിശപ്പ് എന്റെ അറിവ്. അതായത് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അനുഭവിക്കുന്നവൻ മാത്രമേ ജനിച്ചിട്ടുള്ളൂ. മറ്റുള്ളവയെല്ലാം അവന്റെ ബോധമണ്ഡലത്തിലെ നാമരൂപങ്ങൾ മാത്രമാണ്. അധ്യായം 11. ദേഹത്തിന്റെ പരിണാമം മരണം എന്ന് ധരിക്കുന്ന വ്യക്തിബോധത്തിന്റെ ദുഃഖം. ചോദ്യം 57. ശിഷ്യൻ: എന്റെ ആത്മീയ അന്വേഷണത്തിന്റെ വ്യക്തമായ ലക്ഷ്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ദുഃഖമുക്തി അന്വേഷിച്ചിറങ്ങിയ ഞാൻ വിദേഹമുക്തി എന്ന യഥാർത്ഥ ആത്മീയതയിലാണ് എത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. യഥാർത്ഥ ആത്മീയത എന്തെന്ന് അറിയാതെ ഇല്ലാത്ത ദുഃഖം അകറ്റുന്ന ആത്മീയതയാണ് ഇന്ന് ലോകത്തെ ഭരിക്കുന്നത്. അതായത് ദുഃഖത്തെ സ്വയം മെനഞ്ഞെടുത്ത് അത് ഇല്ലാതാക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ആത്മീയ ലക്ഷ്യമായി കാണുന്ന മന്ദബുദ്ധികളാണ് ആധുനിക മനുഷ്യർ. വിദേഹമുക്തനാകാൻ അഥവാ ജാഗ്രതയിലേക്ക് ഉണരാതിരിക്കാൻ എന്താണ് മാർഗം? മാസ്റ്റർ: ജാഗ്രതയിലേക്ക് ഉണരാതിരിക്കാൻ നശ്വരതയെ അംഗീകരിച്ച് തുരിയത്തിൽ ഉണർന്നിരുന്നാൽ മതി. അങ്ങനെ ഉണരുവാൻ തുടങ്ങുന്നതിനെയാണ് ബോധോദയം എന്ന് പറയുന്നത്. അതിന് ജാഗ്രതയിലെ ബോധാവസ്ഥയെ ഉയർത്തിയാൽ മതി. അങ്ങനെ ബോധം ഉയർത്തുന്നതിന് സൂക്ഷ്മ നിരീക്ഷണവും നിസ്സംഗതയും ഉപയോഗപ്പെടുത്തി വിഭ്രമ മതിഭ്രമ വികാരങ്ങൾക്ക് സാക്ഷിയാകണം. ഒരു ബോധതലം ഉറങ്ങുമ്പോഴാണ് മറ്റൊരു ബോധതലം ഉണരുന്നത്. തുരിയം എന്ന ഏറ്റവും ഉയർന്ന ബോധതലം ഉറങ്ങുമ്പോൾ ജാഗ്രത് എന്ന താഴ്ന്ന ബോധതലം ഉണരുന്നു. ജാഗ്രത്തിലെ ബോധതലം ഉറങ്ങുമ്പോൾ അതിനേക്കാൾ താഴ്ന്ന സ്വപ്നം എന്ന തലത്തിലേക്ക് ബോധമുണരുന്നു. സ്വപ്നത്തിലെ ബോധതലം ഉറങ്ങുമ്പോൾ ബോധം താൽക്കാലികമായി അപ്രത്യക്ഷമാകുന്നതായി അനുഭവപ്പെടുന്നു. അതാണ് സുഷുപ്തി. സ്വപ്നത്തേക്കാൾ താഴ്ന്ന ബോധതലത്തിൽ അനുഭവങ്ങൾ അസാധ്യമാണ്. ഇതേ ക്രമത്തിൽ തന്നെയാണ് ബോധം ഉണരുന്നതെങ്കിലും നിദ്രയിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും ജാഗ്രതയിലേക്ക് തനിയെയാണ് ഉണരുന്നത്. എന്നാൽ ജാഗ്രതയിൽ നിന്നും തുര്യത്തിലേക്ക് തനിയെ ഉണരാൻ കഴിയുകയില്ല എന്നതാണ് നമ്മുടെ അനുഭവം. അതിനു കാരണം ജാഗ്രതയിൽ നിന്നും തുര്യത്തിലേക്കുണരാൻ വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ യാഥാർത്ഥ്യാനുഭവം സമ്മതിക്കുകയില്ല എന്നതാണ്. ജീവൻ എന്ന സങ്കല്പം ജീവിതമായി എന്നും പ്രപഞ്ചത്തിൽ നിലനിൽക്കാൻ ശക്തമായി ആഗ്രഹിക്കുന്നു എന്നതാണ് വിഭ്രമ മതിഭ്രമ വികാരങ്ങളുടെ ശക്തി സൂചിപ്പിക്കുന്നത്. വിഭ്രമ മതിഭ്രമ വികാരങ്ങളെ പ്രോഗ്രാമുകളായി മാറ്റി നെഗറ്റീവ് ജീനുകളിലൂടെ ശക്തിപ്പെടുത്തുകയും നെഗറ്റീവ് ഹോർമോണുകളെന്ന ചില രാസവസ്തുക്കളെ ഉൽപ്പാദിപ്പിച്ച് അനുഭവങ്ങളെ രാസ യാഥാർത്ഥ്യങ്ങളാക്കി മാറ്റാൻ കഴിവുള്ളതിനാലാണ് ജാഗ്രതയിൽ നിന്നും തുര്യത്തിലേക്ക് തനിയെ ഉണരാൻ കഴിയാതാക്കുന്നത്. മാത്രമല്ല, പ്രത്യുൽപാദനത്തിലൂടെ വികാരങ്ങളുടെ എണ്ണവും ശക്തിയും വർദ്ധിപ്പിച്ച് കൂടുതൽ താഴ്ന്ന ബോധമുള്ളതും കൂടുതൽ ബുദ്ധിയുള്ളതുമായ ദേഹങ്ങളെ സൃഷ്ടിക്കുന്നു. ഈ രാസയാഥാർത്ഥ്യങ്ങൾ ജാഗ്രതയിൽ നിന്നും തുര്യത്തിലേക്ക് ഉണരാനുള്ള സാധ്യത കാലം ചെല്ലുന്തോറും കുറച്ചുകൊണ്ട് വരുന്നു. ചോദ്യം 58. ശിഷ്യൻ: ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി, തുര്യം എന്നീ ക്രമത്തിലാണ് വേദാന്തങ്ങൾ ബോധാവസ്ഥയെ വിവരിച്ചിരിക്കുന്നത്. അതിൽ ജാഗ്രത് ഒന്നാമത്തേതും തുര്യം നാലാമത്തേതുമായ ബോധാവസ്ഥയാണ്. എന്നാൽ ബോധശാസ്ത്രത്തിൽ തുര്യത്തെ ഒന്നാമത്തെ അഥവാ ഏറ്റവും ഉയർന്ന ബോധാവസ്ഥയായാണ് കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു വ്യത്യാസം സംഭവിച്ചത്? മാസ്റ്റർ: ജാഗ്രത് എന്ന ഉണർവിന് ഏറ്റവും യാഥാർത്ഥ്യം കൂടിയ അനുഭവമായാണ് വേദാന്തികൾ മനസ്സിലാക്കിയത്. മൂലകൃതികളിൽ ഇങ്ങനെയാണോ എന്ന് വ്യക്തമല്ല. ഇതൊരു തെറ്റായ വ്യാഖ്യാനമാണ്. തുര്യത്തിന് നാലാമത്തേത് എന്ന് അർത്ഥം കൊടുത്തിരിക്കുന്നതിനാൽ അത്തരം ഒരു തെറ്റുപറ്റിയെന്ന് തെളിയിക്കാനും സാധ്യമല്ല. ജീവിച്ചിരിക്കെ തുര്യാനുഭവത്തിൽ എത്താൻ കഴിയാതിരുന്നത് കൊണ്ടായിരിക്കാം ഇത്തരം ഒരു തെറ്റ് സംഭവിച്ചത്. ജീവിച്ചിരിക്കെ മോക്ഷാനുഭവം സാധ്യമാണെന്ന് അഷ്ടാവക്ര ഗീത എന്ന വേദാന്ത കൃതി ഒഴിച്ചാൽ മറ്റ് എവിടെയും പറഞ്ഞതായി കാണുന്നില്ല എന്നാണ് എന്റെ അറിവ്. എന്നാൽ മുക്താവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് അദ്വൈതാനുഭവമാണെന്നതിന് തെളിവുകളില്ല. ജീവൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. തുരിയം എന്ന മോക്ഷാനുഭവം ജീവിച്ചിരിക്കെ സംഭവിച്ചവനെ സംബന്ധിച്ചിടത്തോളം തുരിയമെന്ന ബോധാനുഭവം ഒന്നാമത്തേതും ഏറ്റവും ഉയർന്നതും ആയിരിക്കും. കാരണം ജാഗ്രതത്തിനേക്കാൾ യാഥാർത്ഥ്യാനുഭവം തുരിയത്തിനാണെന്ന് ജനന മരണ ഭ്രമങ്ങളിൽ നിന്ന് ഉണർന്നവൻ അനുഭവിക്കുന്നു. അതിനാൽ തുരിയം ഒന്നാമത്തേതും ഏറ്റവും ഉയർന്ന ബോധാവസ്ഥയും ആണെന്നതിൽ യഥാർത്ഥ മുക്തന് സംശയം ഉണ്ടാകുകയില്ല. കാരണം അത് അയാളുടെ അറിവല്ല, അനുഭവമാണ്. ഏറ്റവും ഉയർന്ന ബോധതലം എന്ന അർത്ഥത്തിലാണ് തുരിയം എന്ന പദം ബോധശാസ്ത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ വാച്യാർത്ഥം സ്വീകരിച്ചിട്ടില്ല.